നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയൻ ജീവിതത്തിനിടയിൽ നമ്മൾ ഓരോരുത്തരും നേരിൽ കണ്ട ചില അനുഭവങ്ങൾ കോർത്തിണക്കിയതാണ് ന്യൂജൻ ദ ഗ്രേറ്റ് എന്ന ഹ്രസ്വചിത്രം. ഓസ്ട്രേലിയയിൽ ഉപരിപഠനത്തിനായി എത്തുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന അല്ലെങ്കിൽ അവരിൽ ചിലർ കടന്നുപോയ വഴികളാണ് ഇതിൽ വിവരിക്കുന്നത്. ഇതാണ് ഡാർവിനിലുള്ള തേർഡ് ഐ ഷൂട്ട് ആൻഡ് എഡിറ്റിന്റെ ബാനറിൽ പുറത്തിറക്കിയ ന്യൂജൻ ദ ഗ്രേറ്റിന്റെ
ആശയവും. ഇത് എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ കഥയാണ്.
ഏറെ പ്രതീക്ഷയോടെ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് ചേക്കേറുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന കഷ്ടപ്പാടിന്റെയും നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളുടെയും കഥ പറയുകയാണ് 34 മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രം. കേരളത്തിലെ കൂത്താട്ടുകുളത്തു നിന്നും മറ്റൊരു കൊച്ചു കേരളമായ ഡാർവിനിലേക്ക് എത്തുന്ന ശരത് എന്ന വിദ്യാർത്ഥി, അവൻ നേരിടേണ്ടി വന്ന കടമ്പകളും പിന്നീട് വഴിമാറി സഞ്ചരിച്ചതുവഴി ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും സുഹൃത്തുക്കളുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് അവൻ തിരികെ എത്തുന്നതുമാണ് ന്യൂജൻ ദ ഗ്രേറ്റിന്റെ കഥ. ഇത്തരത്തിലൊരു ആശയം തിരഞ്ഞെടുക്കാനുള്ള കാരണം വിവരിക്കുന്നു ഇതിന്റെ സംവിധായകൻ ടോമി ജേക്കബ്.
കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനിത് ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റിലേക്ക് മാറ്റുമ്പോൾ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, ചെറുതാണെങ്കിലും അത് ആർക്കെങ്കിലും ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ആരെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരണം. ഞാനത് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എന്റെ മുന്നിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ എന്നെ പോലെ പലർക്കും അനുഭവമുള്ള ചില കാര്യങ്ങളാണ് വളരെ പച്ചയായിട്ട് കാണിച്ചിട്ടുള്ളത്. ഒരു നാട്ടിൽ നിന്ന് വരുന്നൊരു സ്റ്റുഡന്റ് ഒത്തിരി ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിയായിരിക്കും വരുന്നത്. ഞാൻ അതിനകത്ത് ഡയലോഗിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കടം മേടിച്ചും പല ലോണൊക്കെ എടുത്താണ് വരുന്നത്. അവരിവിടെ വരുമ്പോൾ അവരുടെ ഒത്തിരി ഹൃദയശുദ്ധിയൊക്കെയായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഒത്തിരി നാട്ടും പുറത്തുകാരനായിട്ട് വരുന്നു. പിന്നെ ഗ്രാജുവലി അവർ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ആവുന്നത് പല രീതിയിലാവും, നല്ല രീതിയിലേക്കാവാം, നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, അതിനകത്ത് ഏറ്റവും മോശം പോകുന്ന ആളുകൾ അങ്ങനെ ആകരുത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാനുള്ളൊരു. പിന്നെ എന്റെ അനുഭവങ്ങളും പലതും ഉണ്ട്, പല രീതിയിൽ നിന്നായിട്ടാണ്. പ്രത്യേകിച്ച് ഈ പിള്ളേരൊക്കെ വരുമ്പോൾ അവരുടെ ലോക്കൽ ഗാർഡിയൻ ആയിട്ടുള്ള ആളുകളൊക്കെ അവരെ ആദ്യം സഹായിക്കുകയും ഒത്തിരി സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ ഗ്രാജുവലി പിള്ളേർ അവരുടെ സ്വന്തം സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ അവരെ മറക്കുക, അല്ലെങ്കിൽ അവരെ വഴി വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക, അതൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് എന്നെ പോലെ എനിക്കും ഉണ്ടായിരുന്നു. അതൊന്നൊരു മോശം കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ആ രീതിയിൽ ആയിപ്പോന്നാണ്, പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ അവരെ വന്ന വഴി മറക്കരുത്, അതുകൊണ്ടാണ് അതിന്റെ എൻ്റെ തന്നെ എഴുതിയിരിക്കുന്നത്, നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക. നല്ല പിള്ളേരുണ്ട്, അവരെയും പറഞ്ഞു, അവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ എക്സ്ട്രീം ലെവലിൽ പോകുന്ന ആളുകൾ പല അങ്ങനെയും വന്നിട്ടുണ്ട്, പലരുമായിട്ട് പല പിള്ളേർ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ അവർ കേൾക്കുന്നവർക്ക് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്ക് ഒരുപക്ഷെ തെറ്റിച്ചുപിടിച്ചായിരിക്കും. അത് അതൊന്നും പ്രശ്നമല്ല, കാരണം നമ്മളൊരു ഒരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാന്നുള്ളതാണ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയാണ് ചിത്രം പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ കഥ പറയുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കാൻ തെരഞ്ഞെടുത്തതും വിദ്യാർത്ഥികളെ തന്നെയാണെന്ന് ടോമി പറയുന്നു.
സ്റ്റുഡൻസ് തന്നെ വേണമെന്ന് പറഞ്ഞതായിരുന്നു, കാരണം സ്റ്റുഡന്റ് ആയിട്ടുള്ള ആളുകൾ പിന്നെ കിട്ടിയാലാണ് ശരിയാവുന്നത്. പക്ഷെ അവര് അവരുടെ ഷൂട്ടായിരുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവര് ജോലിക്ക് അവര് ക്ലാസ്സില്ലാത്ത സമയത്ത് അവർ ഫുൾ ടൈം ജോലിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. എന്നാലാണ് അവരുടെ ഫീസൊക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. ജോലി ചെയ്താലാണ് അത്രയും വലിയൊരു എമൗണ്ട് ആണ് ഫീസായിട്ട് വരുന്നത്. അപ്പൊ അത് അതിൽ നിന്ന് കിട്ടുന്ന വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് നീണ്ടുപോയി, 14 മാസം പിടിച്ചു ഷൂട്ടിംഗ്.
ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നവരാണ് ഇതിലെ അഭിനേതാക്കളെല്ലാം. ഇതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡാർവിനിൽ വിദ്യാർത്ഥിയായ ശരത് എന്ന ചെറുപ്പക്കാരനാണ്. ശരത്തിന്റെ പേര് തന്നെയാണ് കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നതും. കേരളത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഡാർവിന്റെ മനോഹാരിതയും ഇവിടെ സുലഭമായി ലഭിക്കുന്ന കേരളീയ ഫലങ്ങളുമെല്ലാം ഈ ഹ്രസ്വചിത്രത്തിലൂടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. രാജ്യാന്തര വിദ്യാർത്ഥികൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന്റെ കഥ പറയുമ്പോഴും ഇവരും ഗ്രേറ്റ് തന്നെയാണെന്ന് പ്രേക്ഷകരോട് പറയുകയാണ് ന്യൂജൻ ദ ഗ്രേറ്റ് എന്ന പേരിലൂടെ.
ന്യൂജൻ പറഞ്ഞ നമുക്കറിയില്ല, പുതിയ തലമുറ അതില് ദ ഗ്രേറ്റ് എന്നുള്ളതിന് രണ്ട് ഡബിൾ മീനിങ് ആണ് ഉദ്ദേശിച്ചത്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം. അപ്പൊ അവരെ ഗ്രേറ്റ്നെസ് ഒന്ന് ഇതുപോലെ അപ്പനും അമ്മയൊക്കെ മറന്നിട്ട് ഒന്ന് ജീവിക്കുക, അതിന്റെ ആ നെഗറ്റീവ് സൈഡാണ് ഞാൻ ഉദ്ദേശിച്ചത്, നെഗറ്റീവ് സെൻസ് അതിൽ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാൽ ആ ഗ്രേറ്റ് എന്നുള്ള വേറൊരു മീനിങ്ങോടെ ഉള്ളത് ശരിക്കും അവര് നല്ലവരാണെന്ന് കൂടെ കാണിക്കണം. അവര് വീട് തിരിച്ചു വരുമ്പോഴേ അപ്പൊ രണ്ട് മീനിങ്ങോടെ കൂടിയാണ് വന്നിട്ടാണ് ന്യൂജൻ ദ ഗ്രേറ്റ് വിട്ടത്. അവർ ചെയ്ത രണ്ട്, ഒന്നിനെ നെഗറ്റീവ് സെൻസിൽ കാണുന്നു ഗ്രേറ്റ്നെസിനെ, രണ്ടാമതും തിരിച്ചു വരുമ്പോ അതാണ് അങ്ങനെയാണ് വേണ്ടത്. അതും ഗ്രേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് രണ്ട് അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് പേര് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം.
കിടപ്പാടം പണയം വെച്ചും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ന്യൂജൻ ദ ഗ്രേറ്റ് അവസാനിക്കുന്നത്.
നാട്ടിലെ കാരണവന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലോൺ എടുത്ത് നല്ല വിദ്യാഭ്യാസത്തിനായി കടം മേടിച്ച് മക്കളെ ഇങ്ങോട്ട് കയറ്റി വിടും. ഇവിടെ വന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും 10 കാശുണ്ടാക്കി കൂട്ടിനൊരു പെണ്ണിനെ കിട്ടിയാൽ പിന്നെ അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, നാട്ടുകാരെ വേണ്ട, വീട്ടുകാരെ വേണ്ട. സംസാര ശൈലിയിൽ മാറ്റം, വസ്ത്രധാരണത്തിൽ മാറ്റം, എന്തിന് ഭക്ഷണക്രമത്തിലും മാറ്റം വരുന്നവരാണ് പലരും. ഇതിനിടയിലും നല്ല രീതിയിൽ പഠിച്ച് എല്ലാവർക്കും അഭിമാനമാകുന്ന പലരെയും എനിക്കറിയാം. ഉദാഹരണത്തിന് ഇവൻ. ഇതിനാണോ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്? ഈ പ്രായത്തില് എല്ലാ തമാശകളും വേണം, പക്ഷേ ഇത് ഇച്ചിരി കൂടി പോയി. എനിക്കറിയാം അച്ഛൻ ഇവനിപ്പം പൈസ തരാനുണ്ടെന്ന്. എന്തിന് ബാങ്കിൽ നിന്ന് പഠിക്കാനെടുത്ത ലോൺ പോലും തിരിച്ചടച്ചിട്ടില്ല, കിട്ടിയതെല്ലാം തീമർത്ത് അടിച്ചു പൊളിച്ചു കളഞ്ഞു.
കൊറോണ പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനാൽ ഈ മഹാമാരി ഈ ചിത്രത്തിനൊരു തടസ്സമായില്ല. എന്നാൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള റിലീസിനായിരുന്നു പദ്ധതിയിട്ടിരുന്നെങ്കിലും കൊറോണ നിയന്ത്രണങ്ങൾ മൂലം ഇതിന് കഴിഞ്ഞില്ല. എങ്കിലും മികച്ച പ്രതികരണമാണ് ഓൺലൈനിൽ കണ്ട പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്ന് ടോമി ജേക്കബ് പറയുന്നു.
ഒരു ഒത്തിരി പേരെന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞായിരുന്നു. ഒരു മെസ്സേജാണ്, വളരെ നല്ല മെസ്സേജാണ്. കഴിഞ്ഞ ഫിലിമിനെക്കാരും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ചിലരൊക്കെ അതിന്റെ ഒരു ഇപ്പോൾ സ്റ്റുഡന്റ് ആളുകളാണെങ്കിൽ അവര് അവര് സ്റ്റുഡൻസ് ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സും കുറച്ച് വന്നിരുന്നു. അതിപ്പോ ഞാൻ പ്രതീക്ഷിച്ചതാണ്, കാരണം അവരെ ഞാൻ നല്ലവരായിട്ടും പറഞ്ഞിട്ടുണ്ട്, മോശമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് അങ്ങനെ ഒരു ആള് പോകരുത്. അതിന്റെ എന്ത് തന്നെ അവൻ തിരിച്ചു വരികയും ഈ നായകൻ തിരിച്ചു വരികയും ചെയ്ത തെറ്റുകള് വീണ്ടും ഒരു കൺഫെഷൻ പോലെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു അമ്മയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്ന അവിടെയാണ് അവസാനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കലും അവരെ നമ്മൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ ചെയ്ത കാര്യങ്ങള് വ്യക്തമായിട്ട് ഒരു ഓരോന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു സ്റ്റുഡന്റ് എങ്ങനെ എത്രത്തോളം വഴിപിരിച്ച് പോകാം. അതാണ്
പ്രോബ്ലംസ്. കള്ളിന്റെയും ഡ്രഗ്സിന്റെയും എക്സ്ട്രീം ലെവലിൽ എന്തൊക്കെ സംഭവിക്കാമോ അതൊക്കെ തന്നെയായിരുന്നു ശരത്തിന്.
പക്ഷേ ഇവനെ പോയി കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നണില്ലല്ലോ.
അതിപ്പോ കഴിഞ്ഞ 3 മാസമായി റീഹാബ് വാർഡിലായിരുന്നു. ആക്സിഡന്റ് മൂലമുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, മെമ്മറി ലോസ്, കൺഫ്യൂഷൻസ്, അതിനെ മറികടക്കാനുള്ള തെറാപ്പികൾ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ശരത്ത് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. എക്സ്ട്രീം ഇൻടോക്സിക്കേഷൻ മൂലമുള്ള ബ്ലാക്ക് ഔട്ട്, അങ്ങനെയായിരിക്കണം ആക്സിഡന്റ് സംഭവിച്ചത്. എന്തായാലും ഒരു ക്വിക്ക് റിക്കവറി, അതിൽ നമുക്ക് സന്തോഷിക്കാം. ഇത്തരം ധാരാളം കേസുകൾ എനിക്കറിയാം, അതിൽ നിങ്ങളറിയുന്ന പലരും ഉണ്ടാവും. നാട്ടിലെ പണച്ചാക്കുകളിലെ പിള്ളേരും അല്ലാതെ കിടപ്പാടം പണയം വെച്ച് വരുന്ന പിള്ളേരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ഞാനിപ്പോൾ ഇവിടെ വന്നതെന്തിനാണെന്നറിയാമോ? സാധാരണ പേഷ്യൻസിനെ പേഴ്സണലായിട്ട് പോയി വിസിറ്റ് ചെയ്യാറില്ല. പിന്നെ സ്പെഷ്യലി ശരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പഠിച്ചിരുന്ന കാലം ഒന്ന് ഓർത്തുപോയി. ശരത്തിനെ പോലെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് ലോൺ എടുത്താണ് ഞാനും ഇവിടെ വന്നത്. വഴുതെറ്റിപ്പോകാൻ ഒത്തിരി പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിലൊന്നും വീണു പോകാതിരുന്നത് അപ്പോഴൊക്കെ എൻ്റെ പാവപ്പെട്ട മാതാപിതാക്കളുടെ മുഖം ഓർമ്മ വന്നിരുന്നത് കൊണ്ടാണ്. അവർക്ക് നമ്മളിലുള്ള പ്രതീക്ഷ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശരത്. അപ്പോ വന്നതൊക്കെ വന്നു, ആർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇനി അങ്ങനെയൊന്നും
കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ഒരു ഹ്രസ്വചിത്രമാണ് ഇതിലെ അണിയറ പ്രവർത്തകരുടെ അടുത്ത ലക്ഷ്യം. 2 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ അറിഞ്ഞിട്ടും അറിയാതെ എന്ന ഹ്രസ്വചിത്രത്തിന് ശേഷം പുറത്തിറക്കിയ ഈ ന്യൂജൻ ദ ഗ്രേറ്റ് പ്രേക്ഷകർ നിറഞ്ഞ കൈയോടെ സ്വീകരിച്ചു എന്നതിന്റെ സന്തോഷത്തിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. നന്മയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ പുറത്തിറക്കാനുള്ള പദ്ധതിയിലാണ് വെള്ളിത്തിരയെ ഒരുപാട് സ്നേഹിക്കുന്ന ടോമി ജേക്കബും സുഹൃത്തുക്കളും.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.